James chapter 5 says in verse 10 and 11.
അതിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ.
As an example, brothers, of suffering and patience, take the prophets who spoke in the name of the Lord. You count those blessed who endured. You've heard of the endurance of Job. You've seen the outcome of the Lord's dealings. And the Lord is full of compassion and his mercy.
സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച് പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിലും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. ഇയോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ.
When many people read the book of Job in the Old Testament, they say this cannot be a true story. It must be just a fiction.
പല ആളുകളും പഴയ നിയമത്തിലുള്ള ഇയോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവർ പറയും ഇത് ഒരു യഥാർത്ഥ സംഭവം ആയിരിക്കില്ല, ഇതൊരു കെട്ടുകഥയായിരിക്കും എന്ന്.
Because no man can go through something like this.
കാരണം ഒരു മനുഷ്യനും ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകാൻ കഴിയുകയില്ല.
And I think because the Holy Spirit knew that people would speak like that, he has put reference to Job in the New Testament.
ഞാൻ വിചാരിക്കുന്നത് ആളുകൾ അങ്ങനെ സംസാരിക്കും എന്ന് പരിശുദ്ധാത്മാവ് അറിഞ്ഞിരുന്നത് കൊണ്ടാണ് അതിന്റെ ഒരു ഉദ്ധരണി പുതിയ നിയമത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
People who don't know God cannot understand how a man of God reacts to different situations.
ദൈവത്തെ അറിയാത്ത ആളുകൾക്ക് ദൈവമനുഷ്യൻ ഒരു പല സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് മനസ്സിലാകുകയില്ല.
And here James writes of the endurance of Job.
ഇവിടെ യാക്കോബ് യോബിന്റെ സഹിഷ്ണുതയെ കുറിച്ചാണ് എഴുതുന്നത്.
And says, you saw there in his life the final result of the Lord's dealings.
ഇവിടെ പറയുന്നത് അവിടെ കർത്താവ് വരുത്തിയ അവസാനം കണ്ടിരിക്കുന്നു എന്ന്.
What is the end of the Lord?
അതിന്റെ അവസാനം എന്താണ്?
In Job chapter 1 you see the beginning of the Lord, in Job 42 you see the end of the Lord.
യോബ് ഒന്നാം അധ്യായത്തിൽ കർത്താവിന്റെ ആരംഭം നാം കാണുന്നു, എന്നാൽ അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ അതിന്റെ അവസാനം നാം കാണുന്നു.
And in the beginning it looks as if the Lord doesn't even know what's happening.
അതിന്റെ തുടക്കത്തിൽ ദൈവം സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും.
It looks as if the devil is winning.
അവിടെ പിശാചാണ് ജയിക്കുന്നതെന്ന് നമുക്ക് തോന്നും.
But when you come to the end of the book, you see it says here, you see that the final result of the Lord's dealing shows that the Lord is full of compassion and full of mercy.
എന്നാൽ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നാം ഇവിടെ കാണുന്നത് പോലെ കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ.
See, Job lived at a time when there was no Bible.
യോബ് ജീവിച്ച കാലത്ത് ഒരു ബൈബിളും ഇല്ലായിരുന്നു.
In fact, Job lived in the time of Abraham, which is 500 years before Moses.
യോബ് എബ്രഹാമിന്റെ കാലത്താണ് ജീവിച്ചത്. അത് മോശയേക്കാളും 500 വർഷം മുമ്പായിരുന്നു.
But in some other part of the world, not where Abraham was.
എബ്രഹാം ആയിരുന്ന ഇടത്തല്ല, മറ്റേതോ ലോകത്തിന്റെ മറ്റേതോ ഒരു സ്ഥലത്ത്.
See, in those days there were some people like Melchizedek. He was another godly man in some other part of the world.
ആ സമയത്ത് മൽക്കീസെദെക്ക് എന്നുള്ള ഒരു ദൈവമനുഷ്യൻ ഉണ്ടായിരുന്നു. അതും മറ്റേതോ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ.
And Abraham was somewhere else, Melchizedek was somewhere else, and Job was somewhere else.
എബ്രഹാം ഒരു സ്ഥലത്ത്, മൽക്കീസെദെക്ക് മറ്റൊരു സ്ഥലത്ത്, യോബ് വേറൊരു ഭാഗത്ത്.
And the book of Genesis was written by Moses 500 years after Abraham.
ഉൽപ്പത്തി പുസ്തകം മോശ എഴുതിയത് എബ്രഹാമിന് 500 വർഷങ്ങൾക്ക് ശേഷമാണ്.
Because Moses lived 500 years after Abraham.
കാരണം മോശ എബ്രഹാം ജീവിച്ചതിന് 500 വർഷങ്ങൾക്ക് ശേഷമാണ് ജീവിച്ചത്.
Whereas Job was 500 years before that.
എന്നാൽ ഇയോബ് അതിനും 500 വർഷം മുമ്പായിരുന്നു.
So the first book written in the Bible is the book of Job.
അതുകൊണ്ട് തന്നെ ബൈബിളിലെ ആദ്യത്തെ എഴുതപ്പെട്ട പുസ്തകം ഇയോബിന്റെ പുസ്തകമായിരുന്നു.
That means when God in heaven decided to write a book for man.
അതിന്റെ അർത്ഥം സ്വർഗത്തിലെ ദൈവം മനുഷ്യനു വേണ്ടി ഒരു പുസ്തകം എഴുതണമെന്ന് ചിന്തിച്ചപ്പോൾ,
He said, I'm not going to first talk about how I created the heaven and the earth and the Garden of Eden and all that.
ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നത് സ്വർഗത്തെയും ഭൂമിയെയും ഏദൻ തോട്ടത്തെയും കുറിച്ചൊന്നുമല്ല.
Or how I created Adam and Eve and how they fell. Even that is not primary.
ഞാൻ ആദത്തെയും ഹവയെയും എങ്ങനെ സൃഷ്ടിച്ചു, അവരെങ്ങനെ വീണുപോയി, ഇതൊന്നുമല്ല പ്രാഥമികമായുള്ള കാര്യങ്ങൾ.
That I will write 500 years later through my servant Moses.
അത് ഞാൻ 500 വർഷങ്ങൾക്ക് ശേഷം എന്റെ ദാസനായ മോശയിലൂടെ എഴുതും.
But the first book I want to write is about a man of God.
എന്നാൽ ആദ്യത്തെ പുസ്തകം ഞാൻ എഴുതാൻ പോകുന്നത് ഒരു ദൈവ മനുഷ്യനെ, ദൈവഭക്തനെ കുറിച്ചാണ്.
A man who feared God.
ദൈവത്തെ ഭയപ്പെട്ട ഒരു മനുഷ്യൻ.
Turn with me to Job chapter 1.
യോബിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് എന്റെ കൂടെ തിരിയുക.
We believe that the Bible is inspired by the Holy Spirit.
നാം വിശ്വസിക്കുന്നത് ബൈബിൾ പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർ ചെയ്യപ്പെട്ടതാണ്.
And I've studied this Bible for 60 years. I'm absolutely convinced everything is inspired by the Holy Spirit.
ഞാൻ ഈ ബൈബിൾ 50 വർഷമായിട്ട് ഞാൻ 60 വർഷമായിട്ട് ഞാൻ പഠിക്കുന്നു. അത് കർത്താവിനാൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു.
And when God writes the Bible, his first verse is not in the beginning he created the heaven and the earth.
ദൈവം വേദപുസ്തകം എഴുതുമ്പോൾ അവിടുത്തെ ആദ്യത്തെ വാക്യം ഈ ആദിയിൽ ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു എന്നുള്ളതല്ല.
See, man has put these books in different orders.
മനുഷ്യൻ ഈ പുസ്തകങ്ങളെ പല ക്രമത്തിൽ വെച്ചിരിക്കുന്നു.
Like historical books in the beginning.
ആദ്യം ചരിത്ര പുസ്തകങ്ങൾ.
Poetical books like Job, Psalm, Proverbs and all in the middle.
കാവ്യപരമായ പുസ്തകങ്ങൾ, ഇയോബ്, സങ്കീർത്തനങ്ങൾ തുടങ്ങിയവ അതിന്റെ നടുക്ക്.
The prophecies after that.
പ്രവചനങ്ങൾ അതിനുശേഷം.
That is ordering it subject wise.
അത് അതിന്റെ ഓരോ വിഷയം അനുബന്ധിച്ചുള്ള അതിനെ ക്രമപ്പെടുത്തുന്നതാണ്.
But if you were putting the Bible books in order of time, Job would be number 1.
എന്നാൽ അത് എഴുതപ്പെട്ട സമയത്തിന്റെ ക്രമത്തിൽ വെക്കുകയാണെങ്കിൽ യോബ് ആദ്യം വരും.
And Genesis would be number 2.
ഉൽപ്പത്തി രണ്ടാമതേ വരികയുള്ളൂ.
സോ സി, when you read Job chapter 1 and 2,
നാം യോബിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ വായിക്കുമ്പോൾ,
സീ ഇറ്റ് ആസ് ദ വെരി ഫസ്റ്റ് വേർഡ്സ് ദാറ്റ് ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു മാൻ.
അത് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ആദ്യത്തെ വാക്കുകളായിട്ട് കാണുക.
ഇറ്റ് ഷോസ് വാട്ട് ഈസ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗോഡ് ഫോർ മാൻ.
ദൈവത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള കുറിച്ച് എന്താണ് ഉള്ളതെന്നാണ് അത് കാണിക്കുന്നത്.
What does he want human beings to know for the next 6,000 years?
ദൈവം മനുഷ്യർ അടുത്ത 6,000 വർഷത്തേക്ക് എന്താണ് അറിയേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം.
4,000 years. Job lived 2,000 years before Christ, now 2,000 years. For the next 4,000 years, what should man know?
അടുത്ത 4,000 വർഷത്തേക്ക് മനുഷ്യൻ എന്തൊക്കെ അറിയണം എന്നുള്ളതാണ്.
And what should man know first of all?
മനുഷ്യൻ എന്താണ് ആദ്യം അറിയേണ്ടത്?
Not how the heaven and earth was created.
സ്വർഗവും ഭൂമിയും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതല്ല.
Not even how Adam sinned.
ആദം പാപം ചെയ്തു എങ്ങനെയെന്നുള്ളതുമല്ല.
That will all come in the second book.
അത് രണ്ടാമത്തെ പുസ്തകത്തിൽ വരും.
In the first book, what God wants to know, everybody to know, is there was a man who feared God.
ആദ്യത്തെ പുസ്തകത്തിൽ ദൈവം എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചത് ദൈവത്തെ ഭയപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
വേഴ്സ് 1, a blameless upright man.
ഒന്നാം വാക്യം, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ആയിരുന്നു.
4 things: blameless, upright, fearing God, turning away from evil.
4 കാര്യങ്ങൾ: നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവൻ.
And not only that,
അത് മാത്രമല്ല,
God boasts about this man to Satan.
ദൈവം ഈ വ്യക്തിയെ കുറിച്ച് പിശാചിനോട് അഭിമാനത്തോടെ പറയുന്നു.
Verse 8.
എട്ടാം വാക്യം.
The Lord said to Satan,
യഹോവ സാത്താനോ,
Have you considered my servant Job?
എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുമോ?
You know, the Lord asked Satan, where are you coming from? Verse 7.
ഏഴാം വാക്യത്തിൽ യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു.
No, God knows everything, but it is written for our benefit, so that we know where Satan came from.
ദൈവത്തിനെല്ലാം അറിയാം, എന്നാൽ നമ്മുടെ പ്രയോജനത്തിനാണ് നമുക്ക് പിശാച് എവിടുന്ന് വരുന്നു എന്ന് അറിയാൻ വേണ്ടി.
So, Satan said, I've been roaming around on the earth and walking around on it. Verse 7.
ഏഴാം വാക്യത്തിൽ സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
That means, even though he was thrown down from the presence of God,
അതിന്റെ അർത്ഥം സാത്താൻ ദൈവസന്നിധിയിൽ നിന്നും തള്ളിക്കളയപ്പെട്ടു എങ്കിലും
his headquarters is somewhere between God's throne and the earth.
സാത്താന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ദൈവത്തിന്റെ സിംഹാസനത്തിലും ഭൂമിക്കും മധ്യത്തിലുള്ള ഒരു സ്ഥലത്താണ്.
God is in the third heaven, Satan is in the second one.
ദൈവം മൂന്നാം സ്വർഗത്തിലാണ്, സാത്താൻ രണ്ടാം സ്വർഗത്തിലാണ്.
It's called we battle against the spirit forces in the heavenlies, we read in Ephesians.
നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് നാം സ്വർലോകത്തിലെ ദുഷ്ടാത്മ ശക്തികളോട് നാം പോരാടുന്നുവെന്ന്.
Satan and the demons are up there.
സാത്താനും ദൂതന്മാരും രണ്ടാം സ്വർഗത്തിലാണ്.
They come down to earth to possess people.
അവിടെ നിന്ന് അവര് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആളുകളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു.
Satan walks around the earth looking especially at God's children.
സാത്താൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നത് ദൈവത്തിന്റെ മക്കളെ പ്രത്യേകമായിട്ടും നോക്കുന്നതിനാണ്.
Why does he do that?
എന്തിനാണ് അവൻ ചെയ്യുന്നത്?
Because one of his ministries, we read in Revelation 12, is to accuse the brothers.
കാരണം പിശാചിന്റെ ഒരു ശുശ്രൂഷ നാം വെളിപ്പാട് 12 വായിക്കുന്നത് സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നതാണ്.
When you get some time, you read Revelation 12:10. He is called the accuser of the brothers.
നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വെളിപ്പാട് 12 പത്താം വാക്യം വായിക്കുക. പിശാചിനെ അവിടെ സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് അവന്റെ തലപ്പ്.
He does not accuse people in the world.
അവൻ ലോകത്തിലുള്ള ആളുകളെ കുറ്റം വിധിക്കുന്നില്ല.
Because they are already his.
കാരണം അവര് അവന്റേതാണ്.
In verse 9, he's there, Revelation 12:9, he's called the deceiver of the whole world.
വെളിപ്പാട് 12 ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് പിശാച് മുഴുവൻ ലോകത്തിന്റെയും വഞ്ചകനാണെന്നാണ്.
So the world he deceives.
ഈ ലോകത്തെ അവൻ ചതിക്കുന്നു.
But the children of God he accuses.
എന്നാൽ ദൈവമക്കളെ അവൻ കുറ്റം വിധിക്കുകയാണ് ചെയ്യുന്നത്.
And he wanders around the earth to see if anybody is fearing God to accuse them in some way.
അവൻ ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ആരെയെങ്കിലും കുറ്റം വിധിക്കുവാൻ, ഏതെങ്കിലും രീതിയിൽ അവരെ കുറ്റപ്പെടുത്തുവാനാണ്.
The first book of the Bible, Job, says that is what Satan does.
ആദ്യത്തെ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഇയ്യോബിൽ പറയുന്നത് സാത്താൻ അതാണ് ചെയ്യുന്നതെന്നാണ്.
And the last book of the Bible, Revelation, we saw that's what he does in the last book of the Bible also.
വെളിപ്പാട് പുസ്തകം അവസാന ബൈബിളിലെ അവസാനത്തെ പുസ്തകമായിട്ടുള്ള വെളിപ്പാടിലും അത് തന്നെ പറയുന്നു പിശാച് ചെയ്യുന്ന കാര്യമായിട്ട്.
He is an accuser.
പിശാച് കുറ്റം ആരോപിക്കുന്നവനാണ്.
And he is looking for co-workers on earth who will join him in accusing others.
Avan ee bhoomil avanodu chernu mattullavare kutram vidikkuvanayittu aalukaleyum annveshikkunnu.
And sometimes he finds some believers also who are willing to be his co-workers.
Chilappol chila vishwasikale polum avanu labhikkunnu tande sahapravartavarayittu.
In the book of Job you read three such people.
യോബിന്റെ പുസ്തകത്തിൽ തന്നെ അങ്ങനെയുള്ള മൂന്ന് പേരെ കുറിച്ച് ഞാൻ വായിക്കുന്നു.
Their names were Eliphaz.
അവരുടെ പേരുകൾ എലിഫാസ്,
ബിൽദാദ്,
സോഫാർ എന്നായിരുന്നു.
They came pretending to help Job, but they accused him.
അവര് യോബിനെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരെ യോബിനെ കുറ്റം വിധിക്കുകയാണ് ചെയ്തത്.
It says in Job 2:11.
യോബ് 2:11 വാക്യത്തിൽ പറയുന്നത്
When these people heard about Job's problems,
അവർ യോബിന്റെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ,
it says in verse 11, they came to sympathize with him and comfort him.
അവനോട് സഹതപിക്കുവാനും അവനെ ആശ്വസിപ്പിക്കാനും പോണമെന്ന് തമ്മിൽ പറഞ്ഞു.
But if you read the next 30 chapters of the book,
എന്നാൽ അതിന്റെ ശേഷമുള്ള 30 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ,
they did not comfort him at all.
അവനെ അവർ ആശ്വസിപ്പിച്ചതേ ഇല്ല.
They accused him.
അവനെ അവർ കുറ്റമാരോപിച്ചാണ് ചെയ്തത്.
This is why this happened to you.
ഇതുകൊണ്ടാണ് ഇത് നിനക്ക് സംഭവിച്ചത്.
The way God is trying to teach you a lesson.
ഇതുകൊണ്ട് ദൈവം നിന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്.
Do you think those are the only three people who did that?
ആ മൂന്ന് പേര് മാത്രമേ അങ്ങനെ ചെയ്തുള്ളൂന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്?
These 4,000 years, there have been millions of people who do the same job.
ഈ 4,000 വർഷങ്ങളിൽ മില്യൺ കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇതേ കാര്യം ചെയ്യുന്നതുണ്ട്.
Who are there act like experts to go around telling people why this has happened to you.
അവര് വളരെ പരിചിതരായിട്ടുള്ള ആളുകളെ പോലെ ചെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സംഭവിച്ചതെന്ന് ആളുകളോട് പറയുന്നവർ.
Like prophets when they are actually accusers of the brethren.
അവര് പ്രവാചകന്മാരെ പോലെ അഭിനയിക്കുന്നു, യഥാർത്ഥത്തിൽ അവർ സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നവരായിരിക്കുന്നു.
And finally God tells them in chapter Job 42 verse 7.
അവസാനം യോബ് 42-ന്റെ 7-ാം വാക്യത്തിൽ ദൈവം അവരോട് പറയുന്നത്,
My anger is kindled against you because you have not spoken about me what is right.
എന്റെ നിങ്ങൾ യോബ് 42-ന്റെ 7-ാം വാക്യം, എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു, എന്റെ ദാസ് എന്നെ കുറിച്ച് നിങ്ങൾ വിഹിതമായത് സംസാരിച്ചില്ല, എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അവിടെ പറയുന്നു.
That word there is like a fire burning in God's heart of anger.
ആ വാക്യം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു കോപാഗ്നി ജ്വലിക്കുന്നത് പോലെയാണ്.
It was a burning fire of anger against these people for their holding hands with Satan as accusers of Job.
പിശാചിനോട് കൈപിടിച്ച് യോബിനെ കുറ്റം വിധിച്ചതിന് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ഒരു തീ കത്തിക്കൊണ്ട് ഒരു കോപാഗ്നി കത്തുകയായിരുന്നു അവിടെ.
And since Job's time till today in these 4,000 years.
യോബിന്റെ സമയം മുതൽ ഇന്ന് വരെയും ഈ 4,000 വർഷങ്ങളിൽ
Job's God's anger burns like a fire against everyone who goes around accusing others.
മറ്റുള്ളവരെ കുറ്റം വിധിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാവരെയും കുറിച്ചും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇതുപോലെയുള്ള ഒരു കോപാഗ്നി ഉണ്ട്.
Because they don't know what all is happening in the heavenlies.
കാരണം സ്വർഗീയ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല.
They only evaluated Job by what they could see on this earth.
അവര് യോബിനെ തങ്ങൾ ഈ ഭൂമിയിൽ കണ്ടത് അനുസരിച്ചാണ് യോബിനെ വിലയിരുത്തിയത്.
You know, poor man, all his 10 children died in one moment.
പാവപ്പെട്ട മനുഷ്യൻ, അവന്റെ എല്ലാ മക്കളും ഒരു നിമിഷം കൊണ്ട് മരിച്ചുപോയി.
In the history of the world, I don't know if that ever happened to anybody else.
ഈ ഭൂമിയുടെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതായിട്ട് എനിക്കറിയില്ല.
In one moment,
ഒരു നിമിഷം കൊണ്ട്
all his children died.
അവന്റെ എല്ലാ മക്കളും മരിച്ചു.
And not only that,
അത് മാത്രമല്ല,
in one moment he lost all his wealth.
ഒരു നിമിഷം കൊണ്ട് അവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു.
I don't think that's ever happened to any other human being in the history of man.
മറ്റ് ഒരു ഒരു മനുഷ്യനും ഈ മനുഷ്യ ചരിത്രത്തിൽ അത് ഈ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
It's amazing the confidence that God had in Job.
ദൈവത്തിന് യോബിന്മേലുള്ള ആ ഒരു വിശ്വാസം അത് അത് ആശ്ചര്യകരമാണ്.
If Job was the most godly man on earth at that time,
യോബ് ആയിരുന്നു ആ കാലത്തിലെ ഏറ്റവും ദൈവഭക്തനായ മനുഷ്യനെങ്കിൽ,
you can be sure that he was the number one target of Satan.
നമുക്ക് ഉറപ്പാക്കാൻ കഴിയും പിശാചിന്റെ ഒന്നാമത്തെ ലക്ഷ്യം യോബ് ആയിരുന്നു എന്ന്.
See, the devil is not going to go after half-hearted believers who are not wholeheartedly following the Lord.
പിശാച് പകുതി മനസ്സുള്ള പകുതി ഹൃദയമുള്ള ആളുകളുടെ പുറകെ പോയി ദൈവത്തെ മുഴുവൻ മുഴു ഹൃദയത്തോടെ പിൻപറ്റാത്ത ആളുകളുടെ പുറകെ പോകാറില്ല.
He says, why should I go after this believer? He loves money so much that money itself will destroy him.
ഞാൻ എന്തുകൊണ്ടാ എന്തിനാണ് ഇവന്റെ പുറകെ പോകുന്നത്, ഈ വിശ്വാസിയുടെ പുറകെ പോകുന്നത്? അവൻ പണത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു, പണം തന്നെ അവനെ നശിപ്പിച്ചുകൊള്ളും.
And this other believer who is secretly watching dirty sexual pictures, I don't have to go after him. That watching that pornography itself will destroy him.
ഈ മറ്റൊരു ഈ വിശ്വാസി അവൻ അവൻ അശ്ലീലമായിട്ടുള്ള പടങ്ങൾ കാണുന്നവനാണ്, അവൻ അത് അത് തന്നെ അവനെ നശിപ്പിച്ചോളും, ഞാൻ അവന്റെ പുറകെ പോകേണ്ടതില്ല.
Or this other believer who's always going around accusing others, I don't have to worry about him. That spirit itself will destroy that brother, that sister.
ഈ വിശ്വാസികൾ മറ്റുള്ളവരെ കുറ്റം ആരോപിച്ചുകൊണ്ട് നടക്കുന്ന അവർ അത് തന്നെ അവരെ നശിപ്പിച്ചോളും, അവന്റെ പുറകെ ഞാൻ പോകേണ്ടത്.
We know that many believers, the devil just leaves them alone because he knows their lust and their wrong attitudes itself will destroy them.
Pala vishwasigaleyum pishaj sradhikunnilla, avare verade vidunu, karanam avarude mohangalum avarude thettaya manobhavangalum avare nashippikkumennu avan ariyam.
Not Job.
Yobine alla.
Job was a man who feared God and turned away from evil.
യോബ് ദൈവത്തെ ഭയപ്പെട്ട് ദോഷം വിട്ടകന്ന മനുഷ്യനാണ്.
And so the Lord asks Satan in verse 8, have you seriously looked at my servant Job?
അതുകൊണ്ട് ദൈവം എട്ടാം വാക്യത്തിൽ പിശാചിനോട് ചോദിക്കുന്നു, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുമോ?
In the whole earth there's nobody like him.
ഭൂമിയിൽ ആരും അവനെ പോലെ ഇല്ല എന്ന്.
And immediately Satan comes with an accusation even before God.
അപ്പോൾ തന്നെ പിശാജ് ഒരു കുറ്റാരോപണവുമായി ദൈവത്തിന്റെ മുമ്പിൽ പോലും വരുന്നു.
He says, I know why he fears you.
പിശാജ് പറയുന്നു, അവൻ എന്തുകൊണ്ടാണ് നിന്നെ ഭയപ്പെടുന്നതെന്ന് എനിക്കറിയാം.
Because he has no problems in his life.
കാരണം അവന്റെ ജീവിതത്തിൽ അവൻ ഒരു പ്രയാസങ്ങളും ഇല്ല.
He's in pretty good health.
അവന് നല്ല ആരോഗ്യമുണ്ട്.
His 10 children are all in good health.
അവന്റെ 10 മക്കളും നല്ല ആരോഗ്യത്തോടെ ആയിരിക്കുന്നു.
All got their own homes, they are quite wealthy.
അവർക്കെല്ലാം സ്വന്തം വീടുകളും അവർ സമ്പത്തുള്ളവരാണ്.
And verse 10, you have blessed the work of his hands and increased his possessions.
10th വാക്യത്തിൽ നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിലും ചുറ്റും വേലി കെട്ടിയിട്ടുള്ളോ, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു.
That's what Satan is saying even today.
അത് തന്നെയാണ് പിശാജ് ഇപ്പോഴും പറയുന്നത്.
God, Why do you think all these believers go to meetings and sing songs and appear to and read the Bible and appear to be faithful?
Devame ee vishwasigalellam avaru paattu vaadigeyum meetingalku pogeyum bible vaaikkeyum angane vishwastar ennulla reethiyil thonnunathu.
It's because you have blessed them.
Adinte kaaranam nee avare anugrahichathu kondaanu.
You have given them houses to live.
Nee avarku jeevikkan veedu koduthirikkunu.
You have given them money.
അവർക്ക് പണം നൽകിയിരിക്കുന്നു.
Bless them with children.
അവർക്ക് മക്കളെ നൽകിയിരിക്കുന്നു.
If somebody gets all that, definitely they'll serve God and be happy.
അതൊക്കെ ലഭിക്കുന്ന ആളുകൾ അവര് ദൈവത്തെ സേവിക്കുകയും സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യും.
But he tells God, you just remove all those things, then let's see how he acts.
എന്നാൽ പിശാച് ദൈവത്തോട് പറഞ്ഞത്, നീ അതൊക്കെ അവനിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണാമല്ലോ.
See, the devil says something here which is an amazing truth not found anywhere else in the Bible.
ഇവിടെ പിശാച് പറയുന്ന ഒരു കാര്യം ബൈബിളിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു ആശ്ചര്യകരമായിട്ടുള്ള ഒരു സത്യമാണ്.
The devil is a liar, but he won't tell a lie to God.
പിശാച് ഭോഷ്ക് പറയുന്നവനാണ്, എന്നാൽ അവൻ ദൈവത്തോട് ഭോഷ്ക് പറയുകയില്ല.
Thanks to us.
നമ്മോട് അവൻ നുണ പറയുന്നു.
He speaks to God, he's speaking the truth.
എന്നാൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പിശാച് സത്യമേ സംസാരിക്കുകയുള്ളൂ.
Dare not tell a lie to God.
ദൈവത്തോട് നുണ പറയാൻ പിശാചിന് ധൈര്യമില്ല.
And what does he say?
എന്താണ് പറയുന്നത്?
Verse 10.
10th വാക്യം.
God, I have seen that you have put 3 hedges around him.
നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടുള്ള 3 വേലികൾ അവന്റെ ചുറ്റും കെട്ടിയിരിക്കുന്നു.
The first hedge is around his body.
ആദ്യത്തെ ആ വേലി അവന്റെ ശരീരത്തിന് ചുറ്റുമാണ്.
So I can't touch him. I can't make him sick. I can't do anything.
അതുകൊണ്ട് എനിക്ക് അവനെ തൊടുവാൻ കഴിയില്ല. അവനെ രോഗം വരുത്തുവാൻ എനിക്ക് കഴിയില്ല.
The second hedge, you put another hedge around his family.
രണ്ടാമത്തെ വേലി അവന്റെ കുടുംബത്തിന് ചുറ്റുമാണ്.
So I can't touch his family also, or his children.
അവന്റെ കുടുംബത്തെയോ അവന്റെ മക്കളെയോ എനിക്ക് തൊടുവാൻ അനുവാദമില്ല.
Third, a hedge around all his money and his property and his savings and all that.
മൂന്നാമത്തെ വേലി അവന്റെ പണത്തിന്മേലും അവന്റെ സ്വന്തത്തിന്മേലും ഒക്കെയാണ്.
Let me tell you something.
ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ.
That is the
truth. ഇതാണ് സത്യം.
God has put three hedges around all his children.
ദൈവം തന്റെ എല്ലാ മക്കളുടെ ചുറ്റും മൂന്ന് വേലികൾ കെട്ടിയിരിക്കുന്നു.
Around their body.
അവരുടെ ശരീരത്തിന് ചുറ്റും.
Around their family.
അവരുടെ കുടുംബത്തിന് ചുറ്റും.
Around their money and their property.
അവരുടെ പണത്തിനും സമ്പത്തിനും ചുറ്റും.
And the devil cannot go through any one of these hedges unless God opens it up a little bit for him.
ഈ വേലികളിൽ ഒന്നിലൂടെയും പിശാചിന് അകത്ത് കടക്കാൻ കഴിയില്ല. ദൈവം അല്പമായിട്ടെങ്കിലും അത് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ.
And so he was asking permission.
അതുകൊണ്ട് പിശാജ് ദൈവത്തോട് അനുവാദം ചോദിക്കുകയാണ്.
Will you let me go through these hedges, then I'll teach, show you how he will stop serving you.
ഈ വേലിക്കകത്തു കൂടി എന്നെ കടത്തി വിടുമോ, അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം.
The Lord said, okay, I allow you to go through the outer hedge and the second hedge.
അപ്പോൾ ദൈവം പറയുന്നു, ശരി, ഞാൻ ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ വേലിയും അത് രണ്ടാമത്തെ വേലിയും പൊളിക്കുവാൻ ഞാൻ സമ്മതിക്കുന്നു.
But not the third, you can't touch his body.
എന്നാൽ മൂന്നാം നിനക്ക് അവന്റെ ശരീരത്തെ തൊടുവാൻ അനുവാദമില്ല.
There's a hedge around him, you can't touch that.
അവന്റെ ശരീരത്തിന് ചുറ്റും ഒരു വേലിയുണ്ട്, അത് നീ തൊടരുത്.
But you can touch his property, you can touch his family, his wife, children, everyone.
നിനക്ക് അവന്റെ സമ്പത്തുകളും അവന്റെ കുടുംബവും മക്കളെ എല്ലാം നിനക്ക് തൊടാം.
God knew what Satan would do.
പിശാച് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു.
He knew that Satan will go and immediately destroy all these things within those two hedges.
ദൈവത്തിന് അറിയാമായിരുന്നു പിശാച് നേരെ പോയി ഈ രണ്ട് വേലിക്കകത്തുള്ള കാര്യങ്ങളെല്ലാം നശിപ്പിക്കുമെന്ന്.
And God had such confidence in his servant that he knew that ultimately Job will come out victorious even in such a situation.
ദൈവത്തിന് തന്റെ ദാസനെക്കുറിച്ച് അത്രയധികം വിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ ഈ ദാസൻ ഇതിലൂടെ കടന്നു പോകുമ്പോഴും ജയാളിയായിട്ട് പുറത്തു വരുമെന്നുള്ളതിൽ.
And though Job went through a little up and down, towards the end he came out victorious.
യോബ് അല്പം ഉയർച്ചതാഴ്ചകളിലൂടെ കടന്നു പോയെങ്കിലും അവസാനത്തേക്ക് വന്നപ്പോൾ അവൻ ജയാളിയായി തന്നെ വന്നു.
See, in chapter 3 onwards till towards the end of the book of Job, you find Job complaining many times, sometimes rejoicing, most of the time complaining.
മൂന്നാം അധ്യായം മുതൽ അതിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബ് പല സമയത്തും ചില സമയത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചില കൂടുതൽ സമയവും പരാതിപ്പെടുന്നതും ഒക്കെ ആയിട്ട് നാം കാണുന്നുണ്ട്.
And it looks as if the devil won.
അവിടെ നമുക്ക് തോന്നും പിശാച് ജയിച്ചതുപോലെ. പിശാച് ദൈവത്തോട് പറയാൻ കഴിയും, ഞാൻ പറഞ്ഞതല്ലേ അവൻ പരാതിപ്പെടാൻ തുടങ്ങുമെന്ന്.
Initially, we read in Job chapter 1.
തുടക്കത്തിൽ നാം യോബ് ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
And he heard that he lost all his property and all his family.
തനിക്ക് ഉള്ള തന്റെ സമ്പത്തും തന്റെ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ.
All his children were killed.
തന്റെ മക്കളെല്ലാം കൊല്ലപ്പെട്ടു.
10 children.
10 മക്കൾ.
All his property destroyed.
അവന്റെ സമ്പത്തുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു.
And when Job hears it,
Job ഇത് കേട്ടപ്പോൾ
immediately,
പെട്ടെന്ന് തന്നെ,
he doesn't say, oh God, why did you do this?
അവൻ പറഞ്ഞില്ല, ദൈവമേ നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്?
I've been so faithful to you.
ഞാൻ നിന്നോട് എത്ര വിശ്വസ്തനായിരുന്നു.
He fell down before God in verse 20, Job 1:20, and worshiped.
അവൻ അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. 20-ാം വാക്യം.
To worship in a meeting like we are having now is very easy. It doesn't cost us anything.
നാം ഇപ്പോൾ ആയിരിക്കുന്ന പോലെയുള്ള ഒരു മീറ്റിംഗിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അത് നമുക്ക് ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല.
But the worship meeting that Job had there, that is a very costly worship.
എന്നാൽ ഇവിടെ യോബിന് ഉണ്ടായിരുന്ന ആ ഒരു നമസ്കാരം, ആ നമസ്കാരം അത് വളരെ വിലപിടിച്ച ഒരു ആരാധനയായിരുന്നു.
And look at what he says.
യോബ് പറയുന്നത് നോക്കുക.
When I came into this world, I had no property, I had no wife, no children.
ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എനിക്ക് സമ്പത്തോ ഭാര്യയോ മക്കളോ ഒന്നും ഉണ്ടായിരുന്നില്ല.
I had nothing, not even any clothes on my body.
എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്റെ ശരീരത്തിൽ വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല.
From that day, everything I had was given to me by God.
ആ ദിവസം മുതൽ എനിക്ക് ഉണ്ടായിരുന്ന എല്ലാം ദൈവം എനിക്ക് തന്നതാണ്.
And what God gives to me, he says, is a loan. He can take it back when he wants.
ദൈവം എനിക്ക് തരുന്നത് അതൊരു കടമായിട്ടാണ്. ദൈവത്തിന് അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം.
He took it back.
ദൈവം അത് തിരിച്ചെടുത്തു.
The Lord gave.
ദൈവം തന്നു.
And the Lord has taken away, verse 21.
21-ാം വാക്യം. ദൈവം അത് തിരിച്ചെടുത്തു.
Praise the Lord.
ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
And Job did not sin and he did not blame God, verse 22.
22-ാം വാക്യം. ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ദോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല.
Without the Holy Spirit.
പരിശുദ്ധാത്മാവില്ലാതെ.
Without knowing about Jesus.
യേശുവിനെ കുറിച്ച് അറിയാതെ.
Without a Bible.
ബൈബിൾ ഇല്ലാതെ.
Without any fellowship of a church.
ഒരു കൂട്ടായ്മയോ സഭയോ ഇല്ലാതെ.
And even with a wife who did not support him.
ഒരു തന്നെ തനിക്കെതിരായി നിന്ന ഒരു ഭാര്യയോടൊത്തുകൂടി.
All alone.
എല്ലാം തനിയെ.
He stood for God. He bowed down and said, God, I worship you.
അവൻ ദൈവത്തിന് വേണ്ടി നിന്നു. അവൻ സാഷ്ടാംഗം വീണ്, കർത്താവേ ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു.
He did not endure like that till the end.
അവൻ ഇതേപോലെ അവസാനം വരെ സഹിച്ചില്ല.
That's because he did not have the Holy Spirit.
അതിന്റെ കാരണം പരിശുദ്ധാത്മാവ് അവൻ ഇല്ലാതിരുന്നത് കൊണ്ടാണ്.
And also because at that time Satan had not been defeated.
മറ്റൊരു കാരണം അവിടെ ആ സമയത്ത് പിശാച് തോൽപ്പിക്കപ്പെട്ടവൻ ആയിരുന്നില്ല എന്നുള്ളതാണ്.
But we read now in our time in Hebrews chapter 2 verse 14, Satan has been defeated on the cross.
എന്നാൽ നമ്മുടെ കാലത്ത് ഇപ്പോൾ എബ്രായ 2:14 പിശാച് ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്.
And Jesus is living in our heart.
യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു.
We have the Holy Spirit.
നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്.
We have a Bible in our own language.
നമ്മുടെ തന്നെ ഭാഷയിൽ ദൈവവചനമുണ്ട്.
We have fellowship with believers.
നമുക്ക് വിശ്വാസികളോടുള്ള കൂട്ടായ്മയുണ്ട്.
So we don't have to go through the up and down experience that Job went through from chapter 3 to chapter 32.
മൂന്നാം അധ്യായം മുതൽ 32-ാം അധ്യായം വരെ ഇയ്യോബ് അനുഭവിച്ച ആ ഉയർച്ച താഴ്ചകൾ നാം അനുഭവിക്കേണ്ടതില്ല.
No.
ഇല്ല.
Because we have the power of God within us.
നമുക്ക് ദൈവശക്തി നമ്മുടെ ഉള്ളിലുണ്ട്.
So it looks as if Satan succeeded in proving to God that Job will complain.
യോബ് പരാതിപ്പെടുമെന്ന് ഉള്ളതിനെ കുറിച്ച് പിശാച് ജയിച്ചു എന്ന് നമുക്ക് തോന്നും.
But today, when God says to Satan, have you seen my servant over there?
എന്നാൽ ഇപ്പോൾ ദൈവം പിശാചിനോട് പറയുമ്പോൾ, അവിടെയുള്ള എന്റെ ദാസനെ നീ കണ്ടുവോ?
There is no need for Satan to triumph today.
ഇപ്പോൾ പിശാചിന് ജയിക്കേണ്ട ഒരു കാര്യവുമില്ല.
We will not complain like Job.
നാം യോബിനെ പോലെ പരാതിപ്പെടുകയില്ല.
Because we are born again.
കാരണം നാം വീണ്ടും ജനിച്ചവരാണ്.
He was not a child of God. He was a servant of God.
അവൻ ദൈവത്തിന്റെ മകനായിരുന്നില്ല, ദൈവത്തിന്റെ ദാസനായിരുന്നു.
And you know that in your home, a child has got one standing and the servant in your home has got another standing.
നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു മകന് ഒരു സ്ഥാനം, ഒരു ദാസന് മറ്റൊരു സ്ഥാനമാണ് എന്ന്.
Job was not a child of God. He was a servant.
യോബ് ദൈവത്തിന്റെ മകനായിരുന്നില്ല, അവൻ ദാസനായിരുന്നു.
Servants don't get any inheritance from the owner of the house.
ദാസന്മാർക്ക് ആ വീട്ടുടമസ്ഥനിൽ നിന്നും അവർക്ക് പിന്തുടർച്ച അവകാശം കിട്ടുകയില്ല.
But the children get it.
എന്നാൽ മക്കൾക്ക് അത് ലഭിക്കുന്നു.
So we are not to go like Job.
നമുക്ക് യോബിനെ പോലെ ആയിരിക്കേണ്ടതില്ല.
We are to be like Job was in chapter 1.
യോബ് 1-ാം അധ്യായത്തിൽ ആയിരുന്നതുപോലെ നാം ആയിരിക്കണം.
And in chapter 2, the Lord says, okay, Satan says, yeah, that's because his body is not touched. He didn't care for his property and his children. But touch his body and then let's see what happens.
രണ്ടാം അധ്യായത്തിൽ അതെ അവൻ അവന്റെ ശരീരത്തിന് തൊട്ടിട്ടില്ലല്ലോ, അവൻ അവന്റെ കുടുംബത്തെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ഒന്നും അവൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ അവന്റെ ശരീരത്തെ തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ.
You know, in which circle was his wife?
അവന്റെ ഭാര്യ ഏത് വൃത്തത്തിനുള്ളിൽ വരും?
Wife was within the second hedge.
ഭാര്യ രണ്ടാമത്തെ വേലിക്കുള്ളിലായിരുന്നു.
And God had given Satan permission to kill her also.
പിശാചിന് അവളെയും കൊല്ലുവാൻ ദൈവം അനുവാദം കൊടുത്തിരുന്നു.
Why didn't Satan kill her?
എന്തുകൊണ്ടാണ് പിശാച് ഭാര്യയെ കൊല്ലാതിരുന്നത്?
Because Satan said, she is more useful to me alive, because I can use her to keep on harassing Job all his life.
അവളെ ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്ക് അധികം പ്രയോജനമാണ്, അവൾ യോബിനെ തുടർച്ചയായിട്ട് യോബിനോട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും.
Dear sisters, does the devil say that about any of you, that you are useful to him because he can use you to keep on harassing your husband?
പ്രിയ സഹോദരിമാരെ, പിശാചിന് നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുവാൻ കഴിയുമോ? നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറ്റം വിധിച്ചുകൊണ്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമെന്ന്?
That's what Satan could say about Job's wife.
യോബിന്റെ ഭാര്യയെക്കുറിച്ച് പിശാചിന് അതായിരുന്നു പറയാനുണ്ടായിരുന്നത്.
That's why he didn't kill her.
അതുകൊണ്ടാണ് അവനെ അവളെ കൊല്ലാതിരുന്നത്.
So when Job gets all these boils in his body,
അത് ഇപ്പോൾ യോബിന് തന്റെ ശരീരത്തിൽ ഈ വ്രണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ,
chapter 2 verse 7,
രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം,
I have never in my life seen a person with sore boils from the top of his head to the crown of his feet.
തന്റെ ഉള്ളംകാൽ മുതൽ നെറുക വരെ ഇങ്ങനെയുള്ള പരുക്കളുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല.
I've seen people with a few boils, but not the whole body covered with it.
ചില പരുക്കളുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ മുഴുവൻ ശരീരവും അതിനാൽ നിറഞ്ഞ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല.
What a suffering God allowed Satan to give to him.
എത്ര ഒരു കഷ്ടതയാണ് ദൈവം അവിടെ പിശാചിനാൽ നൽകുവാൻ അനുവദിച്ചത്.
At the time Satan comes to the wife and harasses Job, saying, what's the use serving such a God?
അവിടെയാണ് പിശാച് യോബിന്റെ ഭാര്യയിലൂടെ ആ കാര്യം യോബിനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങിയത്.
Verse 9, curse God and die.
ഒമ്പതാം വാക്യത്തിൽ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് മരിച്ചു കളയുക.
What did she mean by telling Job to die?
യോബിനോട് മരിക്കുവാൻ അവൾ പറഞ്ഞുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്?
Job cannot say, okay, I'm going to die.
യോബിന് പറയാൻ കഴിയില്ല, ശരി ഞാൻ മരിക്കാൻ പോവുകയാണെന്ന്.
The meaning is, commit suicide, kill yourself.
അതിന്റെ അർത്ഥം, നീ നിന്നെ തന്നെ കൊല്ലുക, നീ നിന്റെ ജീവൻ തന്നെ എടുക്കുക.
Here is a wife harassing her husband so much, saying, kill yourself.
ഇവിടെ ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വളരെയധികം ഉപദ്രവകരമായിട്ട് പറയുന്നു, നിന്നെ തന്നെ നീ കൊല്ലുക.
Look at Job's answer.
യോബിന്റെ മറുപടി കാണുക.
You are speaking like a foolish woman, verse 10.
നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, പത്താം വാക്യം.
Now, please, husbands, don't ever speak to your wife like that.
പ്രിയ ഭർത്താക്കന്മാരെ, ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരോട് അങ്ങനെ സംസാരിക്കരുത്.
Because we are born again believers.
കാരണം നാം വീണ്ടും ജനിച്ച വിശ്വാസികളാണ്.
We don't call our wives, oh, you foolish woman.
നമ്മുടെ ഭാര്യമാരെ പൊട്ടി എന്ന് നാം വിളിക്കുകയില്ല.
Even if they hurt us, we must be gracious and forgive.
അവര് നമ്മളെ ഉപദ്രവിച്ചെങ്കിലും നാം കൃപയോടെ അവരോട് ക്ഷമിക്കണം.
Did not sin, verse 10.
യോബ് പാപം ചെയ്തില്ല, പത്താം വാക്യം.
What a man he was.
എന്തൊരു മനുഷ്യനായിരുന്നു അവൻ.
The New Testament servant of God, child of God, must be like the Job of chapter 1 and chapter 2.
പുതിയ നിയമത്തിലെ ദൈവ മകൻ ഒന്നാം യോബ് ഒന്നാം അധ്യായത്തിലെയും രണ്ടാം അധ്യായത്തിലെയും യോബിനെ പോലെ ആയിരിക്കണം.
And the Job of chapter 42.
അതുപോലെ കൂടാതെ 42-ാം അധ്യായത്തിലെ യോബിനെ പോലെയും.
That is the new covenant child of God.
അതാണ് പുതിയ നിയമത്തിലെ ദൈവമകൻ.
The Job who comes in between those chapters is not an example for us.
അതിന് ഇടയ്ക്കുള്ള അധ്യായങ്ങളിലുള്ള യോബ് നമുക്കൊരു മാതൃകയല്ല.
is an old covenant person.
അതു പഴയ നിയമപ്രകാരമുള്ള ഒരു വ്യക്തിയാണ്.
See what he says in chapter 42 when he comes to the end.
42-ാം അധ്യായത്തിൽ അവസാനത്തേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നതെന്ന് നോക്കുക.
First of all, see what he says in chapter 40.
ആദ്യമായിട്ട് 40-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം.
Verse 4.
4-ാം വാക്യം.
I am insignificant. I will put my hand on my mouth.
ഞാൻ നിസാരനല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയേണ്ടു, ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു.
That is our testimony.
അതാണ് നമ്മുടെ സാക്ഷ്യം.
Lord, before you, I am nothing.
കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ നിസാരനാണ്.
I put my hand on my mouth. I will not question anything you do.
എന്റെ വായ് ഞാൻ പൊത്തിക്കൊണ്ട് അങ്ങ് ചെയ്യുന്നതൊന്നും ഞാൻ ചോദ്യം ചെയ്യുകയില്ല.
And chapter 42.
42-ാം അധ്യായത്തിൽ
verse 6.
6-ാം വാക്യം.
Lord, all that I said, foolish things in the previous chapters, I withdraw it all right now.
ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു.
He was that one word, I repent. He was saying, I take back all the words that I said so far.
ഞാൻ അനുതപിക്കുന്നു എന്നുള്ള ആ ഒരു വാക്ക്, അതിന്റെ അർത്ഥം അതിനു മുമ്പ് സംസാരിച്ചതെല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്.
See what God says, the Lord says to all his three friends.
ദൈവം യോബിന്റെ മൂന്ന് സുഹൃത്തുക്കളോട് പറയുന്നത് നോക്കുക.
Verse 7, last part. You have not spoken about me what is right, like my servant Job has.
7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചില്ല.
And we are surprised at that.
അതേക്കുറിച്ച് നമുക്ക് ആശ്ചര്യം തോന്നും.
And we say, Lord, Job did not speak about you what was right. He was saying so many wrong things about you in all these chapters.
കർത്താവേ, യോബ് നിന്നെ കുറിച്ച് ശരിയായ കാര്യം സംസാരിച്ചില്ല. ഈ അവൻ പരാതിപ്പെടുകയാണ് ഈ അധ്യായങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്.
How can you say he said what is right?
എന്തുകൊണ്ടാണ് യോബ് വിഹിതമായി സംസാരിച്ചു എന്ന് പറയാൻ കഴിയുന്നത്?
Because of one sentence.
ഒരു വാക്യം കൊണ്ടാണ്.
Job said so many wrong things all the way from chapter 3.
യോബ് 3-ാം അധ്യായം മുതൽ പല തെറ്റായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
Right up to the last chapter.
അവസാന അധ്യായം വരെ.
Up to chapter 40.
40-ാം അധ്യായം വരെ.
But with one sentence, chapter 42 verse 6, all that was wiped out by God.
എന്നാൽ 42-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ആ ഒരു വാചകത്തിലൂടെ അതെല്ലാം ദൈവം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു.
Amazing the power of repentance.
അനുതാപത്തിന്റെ ആശ്ചര്യകരമായ ശക്തി.
When I repent,
ഞാൻ അനുതപിക്കുമ്പോൾ,
all that I have spoken in 36 chapters gets wiped out.
ഈ 36 അധ്യായങ്ങളിൽ സംസാരിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം മായ്ച്ചു കളയപ്പെട്ടു.
All that I've spoken in 36 years or 72 years, wiped out.
ഞാൻ 36 വർഷങ്ങളായോ 72 വർഷങ്ങളായോ സംസാരിച്ച കാര്യങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു.
One sentence.
ഒരു വാചകം.
That is the power of repentance, because the blood of Jesus blots out all our sin.
അതാണ് അനുതാപത്തിന്റെ ശക്തി. യേശുവിന്റെ രക്തം എല്ലാ കാര്യങ്ങളും മായ്ച്ചു കളയുന്നു.
And he says, Hebrews 8:12, I will not remember your sins anymore.
അതിനുശേഷം യേശു പറയുന്നത് എബ്രായ 8:12, ഞാൻ നിന്റെ പാപങ്ങളെ ഓർക്കുകയില്ല.
If God does not remember it, why should I remember it?
ദൈവം ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അത് ഓർക്കുന്നത്?
We have all said and done many foolish things in the past.
നാം പല കാര്യങ്ങളും, പല ദോഷത്തപരമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
If you have really repented.
എന്നാൽ നാം യഥാർത്ഥത്തിൽ അനുതപിക്കുകയാണെങ്കിൽ,
Lord, I'm sorry, in a moment of weakness I said that. Please forgive me.
കർത്താവേ, ഞാൻ ബലഹീന നിമിഷത്തിൽ അങ്ങനെ ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ.
I was under some pressure and I said it, Lord, please forgive me.
ഞാൻ വളരെ സമ്മർദ്ദത്തിലായിരുന്നപ്പോൾ ഞാൻ അത് പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ.
You say, Lord, and the Lord says, it's blotted out, I don't remember it.
കർത്താവേ, നാം അത് പറയുമ്പോൾ കർത്താവ് പറയും, അത് മായ്ച്ചു കളയപ്പെട്ടിരിക്കുന്നു.
And when the devil accuses us to God, saying, see what he said, Lord, did you hear what he said yesterday or day before or last year?
പിശാച് നമ്മളെ ദൈവത്തിന് മുമ്പിൽ കുറ്റം വിധിക്കുകയാണെങ്കിൽ, നീ കണ്ടോ അവൻ എന്താണ് ഇന്നലെയോ മിനിങ്ങാന്നോ ഒക്കെ പറഞ്ഞതെന്ന്?
And God says nothing.
ദൈവം പറയും,
He did not say anything against me.
ഒന്നുമില്ല, അവൻ എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല.
That is the power of the blood of Jesus Christ.
അതാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി.
That I can live without any condemnation of anything in the past.
എനിക്ക് ഒരു എന്റെ ഭൂതകാലത്തിലെ കുറിച്ചുള്ള ഒരു കാര്യത്തെ കുറിച്ചും ഞാൻ കുറ്റബോധത്തിൽ ജീവിക്കേണ്ടതില്ല.
I don't have to go with my head hanging down before God.
എന്റെ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ തല കുനിഞ്ഞ് ഞാൻ പോകേണ്ടതില്ല.
The psalmist says, oh God, you are the lifter of my head.
സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ നീ എന്റെ തല ഉയർത്തുന്നവനാണ്.
Much more in the new covenant.
പുതിയ നിയമത്തിൽ അധികമായിട്ട്.
I lift my head because Jesus has taken away all my past failures.
ഞാൻ എന്റെ തല ഉയർത്തുന്നു കാരണം യേശു എന്റെ പഴയ വീഴ്ചകളെല്ലാം എടുത്തു മാറ്റിയിരിക്കുന്നു.
And Almighty God says, my servant has done the right thing.
സർവശക്തനായ ദൈവം പറയുന്നു, എന്റെ ദാസൻ ശരിയായ കാര്യം ചെയ്തിരിക്കുന്നു.
What a wonderful thing it is to be a child of God.
ദൈവ മകനായിരിക്കുക എന്നുള്ളത് എത്ര മനോഹരമായ കാര്യമാണ്.
The accuser of the brothers has no power over us.
സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നവന് നമ്മുടെ മേൽ ഒരു കാര്യവുമില്ല.
You know, when I was a young man,
ഞാൻ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ,
I was converted when I was 19 and a half.
ഞാൻ 19.5 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ വീണ്ടും ജനിച്ചത്.
62 years ago.
62 വർഷങ്ങൾക്ക് മുമ്പ്.
And I read the book of Job in those days when I was about 20 years old.
ഞാൻ യോബിന്റെ പുസ്തകം ആ കാലത്ത് ഞാൻ വായിച്ചിരുന്നു.
And I read here the Lord saying to Satan, have you considered my servant Job?
അവിടെ ദൈവം പിശാചിനോട് പറയുന്നത്, നീ എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചത് കണ്ടപ്പോൾ,
as a young man this desire came in my heart.
ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഈ ഒരു ആഗ്രഹം എന്റെ ഹൃദയത്തിൽ വന്നു.
I said, heavenly father, can you say that to Satan about me?
സ്വർഗീയ പിതാവേ, പിശാചിനോട് എന്നെ കുറിച്ച് അങ്ങനെ പറയുവാൻ കഴിയുമോ അങ്ങേക്ക്?
And you say to Satan, have you seen my servant Zakpunan who is living there in Cochin?
പിശാചിനോട് ഇങ്ങനെ പറയാൻ കഴിയുമോ, നീ എന്റെ എന്റെ ദാസനായ സാക്പുനൻ, കൊച്ചിയിൽ താമസിക്കുന്ന സാക്പുനന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന്?
I was working in the naval base in Cochin those days.
ഞാൻ കൊച്ചിയിലുള്ള നേവൽ ബേസിലാണ് അന്ന് വർക്ക് ജോലി ചെയ്തിരുന്നത്.
Lord, I want you to be able to say that about me.
കർത്താവേ, ആ കാര്യം അങ്ങ് എന്നെ കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Not what people think about me. That's absolutely unimportant because they don't know my private life.
ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, അത് തികച്ചും അപ്രധാനമായ കാര്യമാണ്, കാരണം അവരെന്റെ രഹസ്യ ജീവിതം അറിയുന്നില്ല.
People think highly about you, don't get proud of it. They don't know 99% of your life.
ആളുകൾ നിങ്ങളെ കുറിച്ച് വലിയതായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് അതിനെക്കുറിച്ച് നിങ്ങൾ പുകഴേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിന് 99% കാര്യങ്ങളും അവർക്ക് അറിയില്ല.
Even your wife does not want to know what's going on in your thoughts.
നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് അറിയുന്നില്ല.
So the opinion of men is fit for the trash can.
അതുകൊണ്ട് മനുഷ്യരുടെ അഭിപ്രായം അത് ചവറ്റുകുട്ടയ്ക്ക് വേണ്ടിയുള്ളതാണ്.
But Satan, who sees me in different situations.
എന്നാൽ പല സാഹചര്യങ്ങളിൽ എന്നെ കാണുന്ന പിശാച്, ദൈവത്തിന് എന്നെ ചൂണ്ടിക്കാണിച്ച് പിശാചിനോട് പറയാൻ കഴിയുമോ, കഴിയുമെങ്കിൽ ആ മനുഷ്യനെ നോക്കുക എന്ന്?
ഈവൻ ആഫ്റ്റർ ഹി വെന്റ് ത്രൂ ഓൾ ദോസ് ട്രയൽസ്, ഗോഡ് കുഡ് സേ, ഹാവ് യു സീൻ ഹൗ ജോബ് ഈസ് നൗ?
ഈ കഷ്ടതകളിലൂടെ ഒക്കെ കടന്നു പോയതിനു ശേഷം നീ ഇപ്പോൾ യോബ് എങ്ങനെയാണെന്ന് കാണുക എന്ന് പറയുകയാണെങ്കിൽ?
The second time the Lord says in chapter 2 verse 3, have you seen my servant Job now?
രണ്ടാം പ്രാവശ്യവും അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നു, നീ എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ?
Even though he's lost everything, see how he is.
അവൻ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോൾ അവൻ എങ്ങനെയിരിക്കുന്നു എന്ന് കാണുക.
I say, Lord, can you say that about me?
ഞാൻ പറയുന്നു, കർത്താവേ, അങ്ങേക്ക് എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ?
When I have lost everything, can you tell this devil, look at him, look how he is?
എനിക്കെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പിശാചിനോട് അവനെ നോക്കുക എന്ന് പറയാൻ കഴിയുമോ?
I say, Lord, if you can say that, I don't want anything else on this earth.
ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് അത് എന്നെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ മറ്റൊന്നും എനിക്ക് ഭൂമിയിൽ വേണ്ട. എനിക്ക് വിശ്വാസികളുടെ ബഹുമാനം വേണ്ട.
I don't want money, property, nothing.
എനിക്ക് പണമോ സമ്പത്തോ ഒന്നും വേണ്ട.
I want you to be able to point me out to Satan and say, have you seen my son there?
അങ്ങ് എന്നെ ചൂണ്ടിക്കാണിച്ച് പിശാചിനോട് ചൂണ്ടിക്കാണിച്ച് ചോദിക്കണം, അവിടെയുള്ള എന്റെ മകനെ നീ കണ്ടുവോ?
Not my servant like Job, but my son.
യോബിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്റെ ദാസനെ എന്നല്ല എന്റെ മകനെ.
My brothers and sisters, that is the greatest honor you can have on this earth.
എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം അതാണ്.
Our life on this earth, when you compare to eternity, is like about 5 seconds.
നിത്യതയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഏതാണ്ട് 5 സെക്കൻഡ് 5 നിമിഷത്തേക്കുള്ളതാണ്.
I've lived for 81 years now. It's only 5 seconds compared to eternity.
ഞാൻ ഇപ്പോൾ 81 വർഷം ജീവിച്ചിരിക്കുന്നു. അത് നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു 5 നിമിഷത്തേക്ക് മാത്രമാണ്.
If you are wealthy, you are wealthy for 5 seconds.
നിങ്ങൾ സമ്പത്തുള്ളവനാണെങ്കിൽ നിങ്ങൾ 5 നിമിഷത്തേക്ക് ധനവാനാണ്.
That's not a great thing if you are wealthy just for 5 seconds.
നിങ്ങൾ 5 നിമിഷങ്ങളിലേക്ക് ധനവാനാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ല.
And if you suffer for 5 seconds.
നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അതും 5 നിമിഷത്തേക്കാണ്.
Suffering for 5 seconds is nothing.
5 നിമിഷങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് ഒന്നുമല്ല.
So we need to have eternity in front of our eyes always.
നാം നമ്മുടെ കണ്ണിന്റെ ദൃഷ്ടിയുടെ മുമ്പിൽ എപ്പോഴും നിത്യത വെക്കണം.
See 2 Corinthians chapter 4.
2 കൊരിന്ത്യർ 4-ാം അധ്യായം.
2 Corinthians 4 and verse 17 and 18.
2 കൊരിന്ത്യർ 4:17 18-ും വാക്യങ്ങൾ.
Please read this very carefully. Don't jump through it. Read it slowly, carefully.
ഈ വാക്യങ്ങൾ വളരെ സാവധാനം വായിക്കുക. അതിന്റെ മേളിലൂടെ ഓടിച്ചു വായിക്കരുത്.
Our light momentary affliction produces an eternal weight of glory for us.
നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു.
When does that happen?
അത് എപ്പോഴാണ് സംഭവിക്കുന്നത്?
How does this eternal weight of glory get produced in us?
തേജസിന്റെ നിത്യഘനം നമ്മൾക്ക് നമ്മളുള്ളിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്?
Not for every believer.
അത് എല്ലാ വിശ്വാസികൾക്കും ഉള്ളതല്ല.
Only for those verse 18 who look at the things which are unseen.
18-ാം വാക്യത്തിൽ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു.
Looking at the things verse 18 which are eternal and not temporal.
താൽക്കാലികമായിട്ടുള്ളതല്ല നിത്യമായതിനെ നോക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അത്.
What is those two verses must be read together 17 and 18.
ഈ 17-ും 18-ും നാം ഒരുമിച്ച് വായിക്കേണ്ട വാക്യങ്ങളാണ്.
That all my trials on earth.
ഈ ഭൂമിയിലുള്ള എന്റെ എല്ലാ കഷ്ടതകളും
will produce for me an weight of glory for eternity.
എനിക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരു തേജസിന്റെ നിത്യഘനം ഉൽപ്പാദിപ്പിക്കും.
On one condition.
ഒരേ ഒരു കണ്ടീഷൻ.
That I stop looking at the visible things and look at the eternal things. Invisible things.
ഞാൻ ഈ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെ നോക്കുന്നത് നിർത്തി കാണാത്ത കാര്യങ്ങൾ നിത്യമായതിനെ നോക്കണം എന്നുള്ള നിബന്ധനയാണ്.
Eternal things and the invisible things.
നിത്യമായതും കാണാത്തതുമായുള്ള കാര്യങ്ങൾ.
But if when I'm going through a trial,
എന്നാൽ ഞാൻ ഒരു കഷ്ടതയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ,
I look at the visible things.
ഞാൻ കാണുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ,
and the temporal things.
കാണുന്നതിനെയും താൽക്കാലികമായതിനെയും നോക്കുകയാണെങ്കിൽ,
then it will not produce any glory for me.
അത് ഒരു തേജസ്സും എനിക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുകയില്ല.
It only bring questioning, complaining, grumbling, just like Job.
അത് ചോദ്യം ചെയ്യലും പരാതിപ്പെടലും മുറുമുറുപ്പും യോബിന് സംഭവിച്ചതുപോലെ അതേ ഉണ്ടാക്കിയുള്ളൂ.
By the Holy Spirit.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ,
I say, Lord, I'm going to fix my eyes on the things that are invisible and eternal.
കർത്താവേ, ഞാൻ കാണപ്പെടാത്തതും നിത്യവുമായ കാര്യങ്ങളെ മേലാണ് ഞാൻ എന്റെ ദൃഷ്ടി വെക്കുന്നതെന്ന്.
You will not get many much help from other believers like this, because most believers do not look at the things that are invisible and eternal.
ഈ കാര്യത്തിൽ മറ്റു വിശ്വാസികളിൽ നിന്ന് നിങ്ങൾക്ക് അധികം സഹായം ലഭിക്കുകയില്ല. കാരണം ഭൂരിഭാഗം വിശ്വാസികളും നിത്യമായതിനെയും കാണാത്തതിനെയും അല്ല ദൃഷ്ടി വെച്ചിരിക്കുന്നത്.
I tell you from my testimony, I have found very few believers in my life who are always looking at the things that are invisible and eternal.
ഞാൻ എന്റെ ഒരു സാക്ഷ്യം പറയട്ടെ, വളരെ ചുരുക്കം വിശ്വാസികളെ നിത്യമായതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ ദൃഷ്ടി വെച്ചവരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ.
Many believers sing nicely and preach well, but their mind is fixed on what is visible and what is temporal.
പല ആളുകളും നല്ല പാട്ടുകളൊക്കെ പാടുകയൊക്കെ ചെയ്യും, എന്നാൽ അവരുടെ മനസ്സ് കാണുന്നതിനെയും താൽക്കാലികമായതിനെയുമാണ് നോക്കുന്നത്.
So don't, you won't find much help from fellowship with such people.
അതുകൊണ്ട് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അധികം സഹായം ലഭിക്കുകയില്ല.
Seek fellowship with those whose vision is fixed on the invisible and the eternal.
നിങ്ങൾ നിത്യമായതിനെയും കാണപ്പെടാത്തതിനെയും ദൃഷ്ടി അതിന്മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന വിശ്വാസികളോട് കൂട്ടായ്മ അന്വേഷിക്കുക.
Be like that yourself.
നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കുകയും ചെയ്യുക.
God has a wonderful purpose for us.
ദൈവത്തിന് നമ്മളെ നമ്മെ കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്.
ഇൻ കൺക്ലൂഷൻ,
അവസാനമായി
Job 42.
യോബ് 42.
It says here in Job 42 verse 12.
ഇവിടെ പറയുന്നത് യോബ് 42-ന്റെ 12-ാം വാക്യത്തിൽ,
The Lord blessed the latter days of Job more than his beginning.
ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു.
In those days, blessing was only earthly.
ആ കാലഘട്ടത്തിൽ അനുഗ്രഹം എന്നുള്ളത് ഭൗമികം മാത്രമായിരുന്നു.
Money, property, lands and all that.
ധനം, വസ്തുവകകൾ തുടങ്ങിയവ.
Today the wealth God gives us is spiritual.
എന്നാൽ ഇപ്പോൾ നമുക്ക് കർത്താവ് തരുന്ന സമ്പത്ത് അത് ആത്മീയ സമ്പത്താണ്.
And if we go through a trial in faithfulness,
കഷ്ടതയിലൂടെ നാം വിശ്വസ്തതയോടെ കടന്നു പോകുമ്പോൾ,
we will have double of our spirituality at the end of it.
അതിന്റെ അവസാനം നമുക്കുണ്ടായിരുന്നതിലും ഇരട്ടി ആത്മീയത ലഭിക്കും.
And when we see somebody going through a time of trial,
നാം മറ്റൊരാൾ ഒരു കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ,
Don't be like Eliphaz and Zophar and Bildad.
നാം എലീഫാസിനെയോ സോഫാറിനെയോ ബിൽദാദിനെയോ പോലെ ആയിരിക്കരുത്.
Pray for such people.
അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
Don't judge.
വിധിക്കരുത്.
Because the Lord said, if you judge, I will judge you with a similar judgment in the final day.
കാരണം കർത്താവ് പറയുന്നു, നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ അതേപോലെ ഒരു ഒരു അവസാന നാളിൽ അതേപോലെ തന്നെ നിങ്ങളെയും വിധിക്കും.
I want God to be merciful to me in the day of judgment.
ന്യായവിധി ദിവസത്തിൽ ദൈവം എന്നോട് കരുണയോടെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Therefore I decide I will not judge anybody.
അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ മറ്റാരെയും വിധിക്കുകയില്ല എന്ന്.
The Bible says in James chapter 4, God is the only judge.
യാക്കോബ് 4-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നത് ദൈവമാണ് വിധികർത്താവ്.
James 4:12, there is only one judge.
യാക്കോബ് 4:12. ഒരേ ഒരു വിധികർത്താവേ ഉള്ളൂ.
Then who are you to judge your neighbor, it says there.
Nee ninde ayalkarane vidikkuvan nee aaraanu.
I say, Lord, I want to preach your word faithfully, but I don't want to judge anybody.
Sorry, brother.
I say, I want to preach your word faithfully, but I don't want to judge anybody.
Njan parayunu kartave angeda vajanam vishwasthayode prasangikkan njan aagrahikkunnu ennal aareyum njan vidikkuvan aagrahikkunnilla.
For example,
ഉദാഹരണത്തിന്,
ഈവൻ ക്രിസ്ത്യൻസ് ഹാവ് എ ഗ്രേറ്റ് ലസ്റ്റ് ടു ഡിസൈഡ് ഹു ഹാസ് ഗോൺ ടു ഹെവൻ ആൻഡ് ഹു ഹാസ് ഗോൺ ടു ഹെൽ.
ക്രിസ്ത്യാനികൾക്ക് പോലും ഈ ഒരു കാര്യത്തിൽ വളരെ വലിയ ഒരു വാഞ്ചയുണ്ട്, ആരാണ് സ്വർഗത്തിൽ പോകുന്നത്, ആരാണ് നരകത്തിൽ പോകുന്നത്? ഞാൻ പറയുന്ന, എനിക്ക് തോന്നുന്നു അവൻ നരകത്തിലാണ് പോയിരിക്കുന്നത്.
This person has gone to heaven.
ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോയിരിക്കുന്നു.
When a person talks like that, he's acting like God.
അങ്ങനെ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവൻ ദൈവത്തെ പോലെയാണ് ചിന്തിക്കുന്നത്.
I never do that.
ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല.
I fear God.
ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു.
And I believe that if a person has given their life to Christ,
ഞാൻ വിശ്വസിക്കുന്നത് ആരെങ്കിലും കർത്താവിന് വേണ്ടി തന്റെ ജീവിതങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
there were weaknesses and failures.
അവർക്ക് ബലഹീനതകളും പരാജയങ്ങളും ഉണ്ടായെങ്കിൽ പോലും,
there was a sincerity.
അവർക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ,
God is a million times more merciful than we are.
ദൈവം നാം ആയിരിക്കുന്നതിനേക്കാൾ ദശലക്ഷക്കണക്കിന് അധികം കരുണയുള്ളവനാണ്.
And that is our comfort.
അതാണ് നമുക്കുള്ള ആശ്വാസം.
When a person leaves the world, I'm not here to decide whether they're going to hell or heaven.
ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവർ സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ എന്ന് തീരുമാനിക്കുന്നതിന് എനിക്ക് കാര്യമില്ല. അവരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിന് വേണ്ടി തന്റെ തങ്ങളുടെ ജീവിതത്തെ കൊടുത്ത ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ, അതിനുശേഷം അവർ പല സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും,
God sees that.
എന്നാൽ ദൈവം അതെല്ലാം കാണുന്നു.
He understands the pressures some of his children face, which you and I may have never faced.
ദൈവം തന്റെ ചില മക്കൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ, നമുക്ക് നാം ഒന്നും അനുഭവിക്കാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ദൈവത്തിന് മനസ്സിലാകുന്നു.
And particularly young people in these days, they face tremendous pressures.
പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ അവർ വളരെ സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്നു.
Pressures that I never faced when I was 16, 17 years old.
ഞാൻ 16ഓ 17ഓ വയസ്സ് ഉള്ളവനായിരുന്നപ്പോൾ അനുഭവിച്ചിട്ടില്ലാത്ത സമ്മർദ്ദങ്ങൾ.
I don't judge them.
അവരെ ഞാൻ വിധിക്കുകയില്ല.
I want to be merciful.
എനിക്ക് കരുണയുള്ളവനായിരിക്കാൻ ആഗ്രഹിക്കുന്നു.
We will discover in the final day.
നാം അവസാന നാളിൽ കണ്ടെത്തുന്ന കാര്യം,
that God is far more merciful than we think.
നാം ചിന്തിച്ചതിനേക്കാൾ എല്ലാം വളരെ കരുണയുള്ളവനാണ് ദൈവം എന്ന് നാം കണ്ടു.
So we praise the Lord for his mercies.
അതുകൊണ്ട് കർത്താവിന്റെ കരുണയെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.
And last verse.
ഒരു അവസാനമായ ഒരു വാക്യം.
You know, when Jesus came into the synagogue in Nazareth,
യേശു നസറേത്തിലുള്ള സിനഗോഗയിൽ വന്ന സമയത്ത്,
He said these words in Luke chapter 4.
ലൂക്കോസ് 4 അധ്യായത്തിൽ ഈ വാക്യങ്ങൾ യേശു പറഞ്ഞു.
Verse 18.
18ാം വാക്യം.
And 19.
18ഉം 19ഉം.
The Spirit of the Lord is upon me.
ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്.
And he has sent me to proclaim something.
അവൻ എന്നെ ഏതോ ഒരു കാര്യം വിളിച്ചു പറയുവാനായിട്ട് അയച്ചിരിക്കുന്നു.
What is that?
അതെന്താണ്?
Verse 19, to proclaim the favorable year of the Lord.
അത് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്.
That's all.
അത് മാത്രമാണ്.
It says he read this when the book was opened to him, it was from Isaiah chapter 61.
അവിടെ പറയുന്നത്, ആ പുസ്തകം യെശയ്യാവ് 61ാം അധ്യായത്തിൽ അവന് തുറന്നു കൊടുത്തപ്പോൾ അവൻ അത് വായിച്ചതായിട്ടാണ് പറയുന്നത്.
We read that he Jesus himself verse 17 found that passage.
നാം വായിക്കുന്ന 17ാം വാക്യത്തിൽ യേശു തന്നെയാണ് ആ ഭാഗം കണ്ടെത്തിയത്.
So turn to Isaiah 61, the passage which Jesus read.
യെശയ്യാവ് 61ാം വാക്യത്തിൽ 61ാം അധ്യായം യേശു വായിച്ച ആ ഭാഗം നമുക്ക് നോക്കാം.
See, he turned to this is his first sermon in the synagogue. This is what he preached.
ee synagogile aadyathe prasangam idayirunnu yeshuvinte, idana yeshu samsarichathu.
Isaiah 61.
Yeshayahu 61.
The Spirit of the Lord is upon me.
Devathinte aathmaavu ente mel undu.
He has told me to proclaim this good news.
Avan ennodu ee sadvartha koshikkuvan paranjirikkunnu.
Verse 2.
Randam vakyam.
proclaim the favorable year of the Lord and the day of vengeance of our God.
യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും.
Two things are mentioned in verse 2.
രണ്ട് കാര്യങ്ങൾ രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു.
The year of mercy and the day of judgment.
പ്രസാദ വർഷവും പ്രതികാര ദിവസവും.
But Jesus didn't say the second part.
എന്നാൽ രണ്ടാമത്തെ കാര്യം യേശു പറഞ്ഞില്ല.
He only said the first part.
യേശു ആദ്യത്തെ ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ.
The day of judgment is still to come.
കാരണം പ്രതികാര ദിവസം ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ.
That's a wonderful truth you can learn from verse 2.
ഈ രണ്ടാം വാക്യത്തിൽ നിന്ന് നമുക്ക് വളരെ മനോഹരമായ ഒരു സത്യം പഠിക്കുവാൻ കഴിയും.
Let me read it like this.
അത് ഞാൻ ഇങ്ങനെ വായിക്കട്ടെ.
And it is correct.
അത് ശരിയുമാണ്.
The Lord has sent me to proclaim.
കർത്താവ് എന്നെ ഇത് ഘോഷിക്കുവാൻ അയച്ചിരിക്കുന്നു.
What?
എന്ത്?
365 days of God's favor and mercy and one day of God's judgment.
365 ദിവസം ഉള്ള ദൈവത്തിന്റെ പ്രസാദ വർഷം കരുണയുടെ ദിവസങ്ങളും ഒരു ദിവസത്തേക്കുള്ള കർത്താവിന്റെ പ്രതികാര ദിവസവും.
Do you see the proportion?
അതിന്റെ ആ തോത് നിങ്ങൾ കണ്ടോ?
You see 50%, it's not 50% mercy and 50% judgment. No.
50% കരുണയും 50% പ്രതികാരവും അതല്ല.
It is 365 days of mercy and one day of judgment.
365 ദിവസം ഉള്ള കരുണയും ഒരു ദിവസത്തെ വിധിയും ആണ്.
If you make that into a percentage, it is like less than 1% judgment and 99% mercy.
അത് ശതമാന കണക്കിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് 1% താഴെ പ്രതികാരവും 99% അധികം കരുണയുമാണ്.
My dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
be like God.
ദൈവത്തെ പോലെ ആയിരിക്കുക.
Let there be 99% mercy in your life towards others and 1% strictness.
മറ്റുള്ളവരോട് നിങ്ങൾക്ക് 99% കരുണയുള്ളവരായിരിക്കുക, 1% മാത്രം അവരോട് കാർക്കശ്യമുള്ളവരായിരിക്കുക.
Towards your wife,
നിങ്ങളുടെ ഭാര്യയോട്,
your husband,
ഭർത്താവിനോട്,
your children,
നിങ്ങളുടെ മക്കളോട്,
your fellow believers,
നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളോട്,
be like God,
ദൈവത്തെ പോലെ ആയിരിക്കുക.
99% mercy and forgiveness,
99% കരുണയും ക്ഷമയും,
1% strictness,
1% കാർക്കശ്യം.
I want to be like God in my life.
ഞാനും എന്റെ ജീവിതത്തിൽ ദൈവത്തെ പോലെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു.
Be like that and God will make you a blessing to people everywhere.
അങ്ങനെ ആയിരിക്കുക, ദൈവം നിങ്ങളെ എല്ലായിടത്തുമുള്ള ആളുകൾക്ക് അനുഗ്രഹമാക്കി തീർക്കും.
Holy Spirit wants to make you like that.
പരിശുദ്ധാത്മാവിന് നിങ്ങളെ അങ്ങനെ ആക്കുവാൻ ആഗ്രഹിക്കുന്നു.